Chiquitita, tell me what's wrong. You're enchained by your own sorrow. In your eyes there is no hope for tomorrow. How I hate to see you like this.
സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 25. ചൈന ടൗൺ, ബോണി ആൻഡ് ക്ലൈഡ് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച ക്ലാസി സുന്ദരി, ഫേ ഡണ്ടവേയുമായി അഫെയർ ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ആളിൻ്റെ ഹൈ സ്റ്റാൻഡേർഡ് നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ ബ്രിട്ടീഷുകാരൻ്റെ ജന്മദിനമാണിന്ന്. 85 വയസ്സുള്ള ഇദ്ദേഹം ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യ സാൻഡിയുമായി ബക്കിംഗ്ഷെയറിൽ ഒതുങ്ങി ജീവിക്കുന്നു. വല്ലപ്പോഴും വെസ്റ്റ് എൻഡിൽ പോയി ഒരു നാടകം കാണും. അതാണ് ഇപ്പോൾ ചെയ്യുന്ന ഏക എക്സൈറ്റ്മെൻ്റ് ഉളവാക്കുന്ന സംഗതി. ആദ്യം ഇഷ്ടൻ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ കയറി ഡി ഹാവിലാൻഡ് വാംപയർ സിംഗിൾ ജെറ്റ് എൻജിൻ കുറേ നാൾ പറപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ റോയിറ്റേഴ്സിൽ കയറി ജേർണലിസത്തിൽ കൈവെക്കാൻ. 3-4 വർഷം കഴിഞ്ഞ് BBCയിൽ ചേർന്നപ്പോഴാണ് ഡിപ്ലോമാറ്റിക് കറസ്പോണ്ടൻ്റായി ഫ്രാൻസിലും ആഫ്രിക്കയിലും യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. ആഫ്രിക്കയിൽ ഒരു അസൈൻമെൻറ്റിനായി 6 മാസം താമസിച്ചതിന് ശേഷം BBCക്കാർ പെട്ടെന്ന് മതി, തിരിച്ചു പോരാൻ പറഞ്ഞു. കാരണം വിയറ്റ്നാം യുദ്ധത്തിന് മാത്രമേ പ്രേക്ഷകർക്ക് താല്പര്യമുള്ളൂ, ആഫ്രിക്കൻ സിവിൽ വാറിന് ന്യൂസ് വാല്യൂ ഇല്ലാന്ന്. നമ്മുടെ നായകന് ന്യൂസ് മാനേജ്മെൻ്റ് എന്നുള്ള ഇടപാടിനോട് കടുത്ത വിദ്വേഷമായിരുന്നതിനാൽ അപ്പോൾ തന്നെ രാജിവെച്ചു. 2 വർഷം ആഫ്രിക്കയിൽ താമസിച്ചിട്ട് അവിടുത്തെ സംഭവങ്ങൾ പുസ്തക രൂപത്തിലിറക്കി, ബയാഫ്ര സ്റ്റോറി. അത് 1969. പിൽക്കാലത്ത് ഫ്രെഡറിക്ക് സമ്മതിച്ചിട്ടുണ്ട് അക്കാലത്ത് തുടങ്ങിയിട്ട് 20 വർഷത്തേക്ക് താനൊരു MI6 ഇൻഫോർമൻ്റായിരുന്നു. പക്ഷേ ഫ്രീ സർവീസ്, കൂലിയില്ലാത്ത തൊഴിൽ. സാമ്പത്തികമായി വല്ലാതെ പൊട്ടിയിരിക്കുമ്പോഴാണ് ദ ഡേ ഓഫ് ദ ജക്കാർഡ് എഴുതുന്നത്. അതിന് എഡ്ഗർ അലൻ പോ അവാർഡ് കിട്ടി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇൻ്റർനാഷണൽ ഹിറ്റുമായി. എന്നിട്ട് അതിൻ്റെ സിനിമാ പരസ്യം ദാ ഇങ്ങനെയായിരുന്നു: എ ജോൺ വൂൾഫ് മൂവി വിത്ത് എഡ്വേർഡ് ഫോക്സ് ആസ് ദ ജക്കാർഡ്. പിന്നെ അങ്ങോട്ട് കുമരകത്തെ വാരിക്കാട്ടുകാരിൽ മട വീണ പോലെ ഗുമ ഗുമാന്ത് പുസ്തകങ്ങൾ ഇറങ്ങി. അവ മിക്കവയും സിനിമകളുമായി: ഒഡേസ ഫയൽ, ഫോർത്ത് പ്രോട്ടോക്കോൾ, നെഗോഷിയേറ്റർ, ഫിസ്റ്റ് ഓഫ് ഗോഡ്, ഡിസീവർ, അങ്ങനെ കുറേയധികം കിതാബുകൾ. അതിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞ് ബോറടുപ്പിക്കുന്നതിന് പകരം ഫ്രെഡറിക് ഫോഴ്സത്ത് എഴുതിയ ഒരു ചെറുകഥയുടെ രത്ന ചുരുക്കം പറഞ്ഞിട്ട് നിർത്താം, ആളിൻ്റെ എഴുത്തിൻ്റെ രുചി ഒന്നറിയാൻ. ഇനി കഥ. ആഗ്രഹിക്കുന്നതെന്തും നടപ്പിലാക്കുന്ന മനുഷ്യൻ എന്നാണ് ഈ കോടീശ്വരനെ ലണ്ടനിലെ പത്രക്കാർ വർണ്ണിച്ചത്. പട്ടണത്തിലെ ഏത് കണ്ണായ സ്ഥാനത്തുള്ള കെട്ടിടമോ ഭൂമിയോ ഇങ്ങേര് കണ്ടുവച്ചാൽ എങ്ങനെയെങ്കിലും നേരും അത്ര നേരുമല്ലാത്ത മാർഗത്തിലൂടെ എപ്പോഴും ഇങ്ങേര് നേടിയെടുത്തിരുന്നു. 39-കാരൻ മാർക്ക് സാൻഡേഴ്സിന് ഒരു കുറവുണ്ടായിരുന്നു: ആള് തീർത്തും ബോർഡായിരുന്നു. വിവാഹം എക്സ്പെൻസീവ് ഡൈവോഴ്സിൽ അവസാനിച്ചു. അതിൽ പിന്നെ സ്ത്രീജനങ്ങളെ ഇഷ്ടം പോലെ കിട്ടും, വിലയ്ക്കും അല്ലാതെയും. പക്ഷേ ഒന്നിലും എക്സൈറ്റ്മെൻ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആഞ്ചല സമ്മേഴ്സ്, നല്ല ഉയരം, സൺ ടാൻഡ് മെയ്യ്, കറുത്ത മുടി, എന്തോ ഒരു പാവനമായ അഴക്, കാഴ്ചയിലും പെരുമാറ്റത്തിലും. ആകാശത്ത് നിന്നും പൊട്ടി വീണ പോലെ എന്ന് മാർക്കിന് തോന്നിയെങ്കിലും പിന്നെ ചോദിച്ചപ്പോൾ മനസ്സിലായി, സ്പെയിനിലെ വലൻസിയ പട്ടണത്തിൽ ഭർത്താവിൻ്റെ ഒപ്പം താമസിക്കുന്ന ആഞ്ചല ഒരാഴ്ചത്തേക്ക് പഴയ സുഹൃത്തുക്കളെ ലണ്ടനിൽ സന്ദർശിക്കാൻ വന്നതാണ്. മാർക്ക് തൻ്റെ കുബേരൻ്റെ ചാം ഉപയോഗിച്ച് പാർട്ടിയിൽ വെച്ച് കണ്ട് അന്ന് തന്നെ ഡിന്നറിന് കൊണ്ടുപോകുന്നു. മൂന്നാല് ദിവസത്തിനുള്ളിൽ മാർക്കിന് തീവ്രമായ ഇൻഫാറ്റുവേഷൻ. ആഞ്ചല സ്പെയിനിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ തലേദിവസം മാർക്ക് പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞുണ്ടായ സംഭാഷണം ഏകദേശം ഈ വഴിക്കാണ് പോയത്. പുറമെയുള്ള ഫോണിസവും സിനിസത്തിൻ്റെയൊക്കെ കീഴിൽ മാർക്കിലൊരു നല്ല മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നേരത്തെ ആയിരുന്നാൽ എനിക്ക് സ്നേഹിക്കാമായിരുന്നു. ഞാനിപ്പോൾ വിവാഹിതയല്ലേ? പക്ഷേ എത്രയോ പേര് ഡൈവോഴ്സ് ചെയ്യുന്നു. ആർച്ചയ്ക്ക് എന്നെ കൂടാതെ ജീവിക്കാനാവില്ല. മാർക്കിന് എന്നെ കൂടാതെ ജീവിക്കാവല്ലോ. പക്ഷെ ഞാൻ നിന്നെ അകമഴിഞ്ഞ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെയാണ് സ്നേഹിക്കുന്നത്. സംശയമുണ്ടോ? സംശയമില്ല. എല്ലാ സ്ത്രീകളും സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനുമാണ് ആഗ്രഹിക്കുന്നത്. But every woman needs to be needed. And Arshi needs me. ശ്വസിക്കുന്ന വായു പോലുമാണ് ഞാൻ. So I am sorry, Mark. Till death do us part, me and Arshi. ഒരാഴ്ചയായി, ഒരു മാസമായി, രണ്ട് മാസമായി. മാർക്കിൻ്റെ തലയിൽ നിന്നും ബാധ ഒഴിയുന്നില്ല. സമ്മർ കഴിഞ്ഞ് ഓട്ടം വന്നിട്ടും മാറാതെ വന്നപ്പോൾ മാർക്ക് തീരുമാനിച്ചു, ഐ എം ഗോയിങ് ടു അക്വയർ ആഞ്ചല സമ്മേഴ്സ്. ബിസിനസ് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റിലെ ഒരു ചെറിയ പഴുത് കണ്ടുകിട്ടിയാൽ പിന്നെ മാർക്ക് ഹീറ്റ് സീക്കിംഗ് മിസൈൽ പോലെ ആ കില്ലർ പോയിന്റിൻ്റെ പിറകെയാണ്. ഈ കേസിൽ ടിൽ ഡെത്ത് ഡു വി പാർട്ട് എന്നുള്ളതായിരുന്നു ആ ക്ലോസ്. മൈക്കിൾ ജോൺസൺ എന്നുള്ള കപടമായ പേരെടുത്തു, വിഗ് ധരിച്ചു, താടിമീശയും വെച്ച് വേഷപ്രച്ഛന്നനായി അധോലോകത്തിലേക്ക് സഞ്ചരിച്ചു. കുറേ അന്വേഷണങ്ങൾ കഴിഞ്ഞപ്പോൾ പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിക്കിനെ കിട്ടി കൊട്ടേഷൻ കൊടുക്കാൻ. പാരീസ് കഫേയിൽ ഇവർ രണ്ടുപേരും നേരിട്ട് കാണുന്നു. പണിയുടെ പകുതി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ മാർക്ക് ഏജൻസി വഴി കിട്ടിയ വിവരങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. മേജർ ആർച്ചിബോൾഡ് ക്ലാരൻസ് സമ്മേഴ്സ്, ഇതാണ് ഫോട്ടോ. മേൽവിലാസം പിന്നിലുണ്ട്, വീടിൻ്റെ ഫോട്ടോ ഇതാ വേറെ ഒരെണ്ണം. ആഞ്ചല കുട്ടികൾക്ക് ഏതോ ഒരു കോണ്ടസൈഡ് വീട്ടിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ ബീച്ചിൽ പോകും സൺബേത്തിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യാനായിട്ട്. അതിനാൽ ആ സമയത്ത് വേണം മേജറിനെ വീട്ടിൽ ചെന്ന് കൊല്ലാൻ. വിറ്റ്നസ് ഒന്നും ഉണ്ടാവരുത്, പിശകിപ്പോയ ഒരു മോഷണ ശ്രമം പോലെ തോന്നണം. 2 ആഴ്ച കഴിഞ്ഞ് കോഴ്സിക്കൻ്റെ വിളി വരുന്നു, മിഷൻ അക്കംപ്ലിഷ്ഡ്. പിറ്റേ ദിവസം ഫ്ലൈറ്റ് എടുത്ത് ആദ്യം അവർ കണ്ടുമുട്ടിയ കഫേയിൽ നിശ്ചയ സമയത്ത് ബാക്കി പണം കൊടുക്കുന്നു. കൂട്ടത്തിൽ മാർക്ക് ചോദിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ആരും കണ്ടില്ലല്ലോ. അപ്പോൾ കോഴ്സിക്കൻ പറഞ്ഞു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ കൊല്ലുന്ന സമയത്ത് നല്ല മഴയായിരുന്ന കാരണം ഒരു സ്ത്രീ മുൻവശത്തെ കതക് തുറന്ന് വീട്ടിൽ കയറി വന്നത് ഞാൻ കേട്ടില്ല. മാർക്ക് ഞെട്ടി ചോദിച്ചു, പൊക്കം കൂടി സൺ ടാൻ ബോഡിയും കറുത്ത മുടിയുള്ള ഒരു സ്ത്രീയോ? കോഴ്സിക്കൻ പറഞ്ഞു, അതെ, കാണാൻ നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീ. മാർക്കിൻ്റെ മുഖത്ത് അന്താളിപ്പ് കണ്ടിട്ട് കോഴ്സിക്കൻ സമാധാനിപ്പിച്ചു, ഡോണ്ട് വറി മൊൻസ്യോർ, ഐ ടുക്ക് കെയർ ഓഫ് ഹെർ ടു, നോ കം ബാക്സ്. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഒരു കുമരകംകാരൻ.